ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 125-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 13:18 വാക്യം വായിക്കുന്നു, ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ, അതിൻ്റെ സംഖ്യ 666. കഴിഞ്ഞ ചില ക്ലാസ്സുകളിലായി വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്ന ചില വാർത്തകൾ ദൈവജനത്തെ ഗ്രഹിപ്പിക്കുവാനാണ് ഈ ക്ലാസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഇന്ന് നാം അധിവസിക്കുന്ന ലോകം രാഷ്ട്രീയമായും സാമൂഹികമായും എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു മനുഷ്യനും ഊഹിക്കാൻ പോലും സാധ്യമല്ല. സമാധാനമാണ് മനുഷ്യൻ കാംക്ഷിക്കുന്നെങ്കിലും അവൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം നേരെ വിരുദ്ധമായി ലോകം അസമാധാന പൂർണ്ണമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോക സമാധാനത്തിനും സാമുദായിക മൈത്രിക്കും വേണ്ടി ഒട്ടേറെ സമ്മേളനങ്ങളും കൂടിക്കാഴ്ചകളും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും നടന്നു പോരുന്നുണ്ട്. പക്ഷേ ഓരോ ഉടമ്പടിയിലും ഒപ്പുവെക്കുന്നതിന് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ആ സമാധാന ഉടമ്പടികൾ ലംഘിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം? ലോകം എത്ര ശ്രമിച്ചാലും സമാധാന പൂർണ്ണമായ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ദൈവത്തെ മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ നിന്ന് ബഹിഷ്കരിക്കുന്നതിൻ്റെ ഫലമായി ഭയങ്കരമായ ഒരു കഷ്ടകാലഘട്ടത്തിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. എല്ലാ കാലത്തും ദൈവിക പരിപാടികളോട് പോരാടിക്കൊണ്ടിരിക്കുന്ന പൈശാചികൻ ഈ യുഗത്തിൽ അന്തിക്രിസ്തു എന്നൊരു ലോക ഭരണാധികാരിയുടെ സഹായത്തോടെ ക്രിസ്തുവിനോടും ഇസ്രായേലിനോടും അതിശക്തമായ ഒരു ഏറ്റുമുട്ടലിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്കതാണ് അങ്ങനെയാണ് മനസ്സിലായത്. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവിക കാര്യപരിപാടികളെ അതിൻ്റെ സമാപ്തിയിലെത്തിക്കുന്നത് പോലെ സർപ്പത്തിൻ്റെ സന്തതിയായ അന്തിക്രിസ്തുവും സാത്താൻ്റെ പരിപാടികളെ അതിൻ്റെ സമാപ്തിയിൽ എത്തിക്കുന്നതാണ്. നീളത്തിലും അധികാരത്തിലും പ്രതികാരത്തിലും എല്ലാവരെക്കാളും മുൻപന്തി നിൽക്കുന്ന ഒരു ഭീകര വ്യക്തിയായിരിക്കും അവൻ. അവൻ്റെ വ്യക്തിത്വത്തെയും പ്രവൃത്തികളെയും ആരംഭത്തെയും അന്ത്യത്തെയും പറ്റി തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളും. ചിലർ ഈ കഥാപാത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെ അവഗണിക്കുമ്പോൾ മറ്റു ചിലർ അവനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു. യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നാൽ നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല. വേറൊരുത്തൻ തൻ്റെ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. യോഹന്നാൻ്റെ സുവിശേഷം 5:43 മനുഷ്യജാതി യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു എന്നും കാലാന്തരത്തിൽ പിശാച് അവൻ്റെ പ്രതിപുരുഷനെ രംഗത്തിറക്കുമെന്നും കർത്താവ് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ അവൻ്റെ ആത്മാവ് ഈ ലോകത്തിൽ പലവിധ തത്വചിന്തകളാലും പൈശാചിക ശക്തികളാലും വെളിപ്പെടുന്നുണ്ട്. എന്നാൽ ഒടുവിൽ അവനൊരാളത്വമായി തന്നെ വെളിപ്പെടും. അതിനു മുൻപ് ക്രിസ്തുവിൻ്റെ സഭ മാറ്റപ്പെടണം. ക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ വരവെങ്കിൽ സഭ എടുത്തുകൊള്ളപ്പെടുകയും അതോടെ മഹോദരകാലം ആരംഭിക്കുകയും ഒപ്പം പ്രസ്തുത കാലഘട്ടത്തിലെ പ്രധാന കഥാപാത്രമായി അന്തിക്രിസ്തു രംഗത്ത് വരികയും ചെയ്യുന്നു. ഇങ്ങനെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ദൈവവചനത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ ദൈവത്തെ നിഷേധിക്കുന്ന ലോകത്തിന് പിശാചിൻ്റെ അന്തിമമായ പ്രകടനമാണ് അന്തിക്രിസ്തു. ദൈവത്തിന് ഒരു രാജ്യമുണ്ട്, അതിനെ ഭരിക്കാൻ ഒരു രാജാവുമുണ്ട്. ഈ രാജാവത്രേ ക്രിസ്തു. സാത്താനും ഒരു ഭരണമുണ്ട്, ഭരിക്കാൻ അവനൊരു രാജാവുമുണ്ട്, അവനത്രേ അന്തിക്രിസ്തു. നമ്മൾ വായിച്ചതായ വേദഭാഗം വീണ്ടും ശ്രദ്ധിക്കുക. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ, അതിൻ്റെ സംഖ്യ 666. ഞാൻ കഴിഞ്ഞ ചില ക്ലാസ്സുകളായി 666 ഇന്ന് ലോകവ്യാപകമാകുന്നതിനെ കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ലോകം കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ലേറ്റസ്റ്റ് ആയിട്ട് വളരെ അടുത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് ഞാൻ പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും മോണ്ടക്സ് എന്ന് പറയുന്ന ഒന്ന് മോട്ടറോള കമ്പനി കണ്ടുപിടിച്ച കാര്യം പലരും ഇതിനകം അറിഞ്ഞിരിക്കും. ഇന്ന് ലോകത്തിൽ നൂതനമായ ഒരു കാര്യമാണ് മോണ്ടക്സ് എന്ന് പറയപ്പെടുന്നത്. ദൈവമക്കളെ, ഒരു ചെറിയ അരിമണിയോളമേ വലിപ്പമുള്ളൂ ഈ മോണ്ടക്സ് എന്ന് പറയുന്ന ഈ ഉപകരണത്തിന്. ഒരു ചെറിയ അരിമണിയോളമേ വലിപ്പമുള്ളെങ്കിലും അത്യാവശ്യമായി ഇന്ന് ഉപയോഗിക്കുന്ന കറൻസിയും അല്ലെങ്കിൽ രൂപ നോട്ടുകളും ക്രെഡിറ്റ് കാർഡുകളും ഉപയോഗശൂന്യമായി തീർക്കുന്ന ഒരു വസ്തുതയാണിത്. നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡുകൾ കൊണ്ടുനടക്കണം, അല്ലെങ്കിൽ ഡോളർ കറൻസി നമ്മുടെ കയ്യിൽ കൊണ്ടുനടക്കണം. എന്നാൽ അതൊന്നും നമ്മൾ ഇനിയും ഉപയോഗിക്കേണ്ട ആവശ്യം, നമ്മൾ കൊണ്ടുനടക്കേണ്ടതായ ആവശ്യമില്ല. നമ്മുടെ പേഴ്സിൽ ക്രെഡിറ്റ് കാർഡുകൾ കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ കറൻസി അല്ലെങ്കിൽ ഡോളർ അല്ലെങ്കിൽ രൂപ നോട്ടുകൾ കൊണ്ടു നടക്കാൻ ആവശ്യമില്ലാത്ത നിലയിൽ മോട്ടറോള മോണ്ടക്സ് എന്ന് പറയുന്ന ഒരു സാധനം കണ്ടുപിടിച്ചിരിക്കുന്നു. ധനികരായ വ്യക്തികളെ തട്ടിക്കൊണ്ടു പോകാതിരിപ്പാൻ ഈ ആധുനിക ഉപകരണം അവരിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കള്ളത്തരവും അല്ലെങ്കിൽ ഐഡന്റിറ്റി തെറ്റ് അല്ലെങ്കിൽ വ്യക്തിത്വ മോഷണവും തടയപ്പെടുന്നതിന് ഉത്തമമായ കാര്യമായിരിക്കും ഇത് എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഒരാളെ തട്ടിക്കൊണ്ടു പോയാൽ അവരെ പെട്ടെന്ന് എവിടാന്ന് കണ്ടുപിടിക്കത്തക്ക നിലയിൽ ഈ മോണ്ടക്സ് ഉപയോഗപ്പെടുമെന്ന് ഇത് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മോണ്ടക്സ് സ്മാർട്ട് കാർഡിന് വേണ്ടി മോട്ടോറോള കമ്പനി ഉണ്ടാക്കുന്നതാണ് ഈ മൈക്രോ ചിപ്സ്. മോണ്ടക്സ് എന്ന് പറയുന്ന ഈ മൈക്രോ ചിപ്സ് മനുഷ്യരിൽ സ്ഥാപിക്കപ്പെടാവുന്ന ഒരു പ്രത്യേക തരം ബയോ ചിപ്സ് ആണ് ഇത്. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളിൽ സ്ഥാപിച്ച ശേഷം ആ വ്യക്തിയെ സംബന്ധിച്ച വാർത്തകൾ ഇതിൽ എഴുതി ചേർക്കാം. ട്രാൻസ്പോണ്ടർ എന്ന സിസ്റ്റം മൂലമാണ് ഈ മൈക്രോ ചിപ്സിൽ വിവരങ്ങൾ എഴുതി ചേർക്കുന്നത്. വളരെ അകലത്തിരുന്നും വാർത്തകൾ പ്രത്യേക വിധത്തിലുള്ള അലകൾ പോലെ അയക്കപ്പെടാവുന്നതാണ്. ഈ മൈക്രോ ചിപ്സിന്റെ നീളം 7 മില്ലിമീറ്ററും വീതി 0.075 മില്ലിമീറ്ററും ആണ്. ഒരു അരിമണിയോളമേ ഇതിന് വലിപ്പമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോകം അതിന്റെ വിപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മോണ്ടക്സ് എന്ന മൈക്രോ ചിപ്സ് ഇതിന്റെ പ്രവർത്തനത്തിനായി ഒരു ചെറിയ ലിഥിയം ബാറ്ററിയും ഘടിപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിന്റെ താപനിലയുടെ വ്യത്യസ്തത മൂലം ഉണ്ടാകുന്ന ഊർജ ഒഴുക്ക് കൊണ്ടാണ് ഈ ബാറ്ററി ചാർജ് ചെയ്യപ്പെടുന്നത്. അനേക വികസിത രാജ്യങ്ങളിൽ ഈ മൈക്രോ ചിപ്സുകൾ ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ചു കഴിഞ്ഞു. അമേരിക്ക, ഗ്രേറ്റ് ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇസ്രായേൽ, ഹോങ്കോങ്, ചൈന, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലാൻഡ്, ഇന്ത്യ, തായ്വാൻ, ശ്രീലങ്ക, കോസ്റ്ററിക്ക, ഗോട്ടിമല, നിക്കരാഹവ, ഹോണ്ടറാസ്, പനാമ, എൽസാവുഡോർ, ബ്രസീൽ മുതലായ രാജ്യങ്ങൾ ഇത് അംഗീകരിച്ചു കഴിഞ്ഞുവെന്ന് വിവേചന ഓർക്കണം. ഈ ചിപ്സ് മനുഷ്യ ശരീരത്തിൽ സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി ഉത്തമ സൂക്ഷ്മമായ ഒരു സ്ഥാനം കണ്ടുപിടിക്കുന്നതിന് ഏകദേശം 1.5 മില്യൺ ഡോളർ ചെലവാക്കി റിസർച്ചുകൾ നടത്തിയിട്ടുണ്ട്. ഈ ചിപ്സ് സ്ഥാപിക്കുന്നതിന് തൃപ്തികരമായി കണ്ടുപിടിക്കപ്പെട്ട രണ്ട് സ്ഥാനങ്ങളാണ് പറയപ്പെടുന്നത്. ഒന്ന് നെറ്റിമേലും മറ്റൊന്ന് കൈയുടെ വലത് കരത്തിന്റെ പിൻഭാഗവുമാണ്. വെളിപ്പാട് പുസ്തകം 13:16-17 വാക്യങ്ങൾ ഞാൻ വീണ്ടും വായിക്കുന്നു, കേൾക്കുക. മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങിയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാക്കുന്നു. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ അത്ര. അവന്റെ സംഖ്യ 666. നോക്കണമേ, മോട്ടറോള കമ്പനി കണ്ടുപിടിച്ചിരിക്കുന്ന ഈ ചിപ്സ് മോണ്ടക്സ് എന്നാണ് ആ ചിപ്സിന്റെ പേര്. മോണ്ടക്സ് എന്ന് പറയുന്ന ഈ ചിപ്സ് അവര് അതിനെപ്പറ്റി വിദഗ്ധമായി പരിശോധന ചെയ്ത് അത് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു മനുഷ്യനിൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ മനുഷ്യനിലുള്ള സകല വിവരങ്ങളും, ഉദാഹരണമായി പറഞ്ഞാൽ ഒരു വ്യക്തി യാത്ര ചെയ്യുമ്പോൾ അവൻ ബോധം കെട്ട് വഴിയിൽ വീണുപോയാൽ അവനെപ്പറ്റി ആരും ഓടി വന്ന് ഇവൻ ഇന്നടത്തെയാണ് എന്ന് പറഞ്ഞ് അന്വേഷിക്കേണ്ടതായ ആവശ്യമില്ല. അവൻ്റെ നെറ്റിമേലോ അവൻ്റെ വലത് കൈമേലോ ഈ മോണ്ടക്സ് എന്ന് പറയുന്ന മൈക്രോ ചിപ്സ് അടുപ്പിച്ചിട്ടുള്ളതിനാൽ അത് പെട്ടെന്ന് ഒരാശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ആരാണെന്നും ഇവൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അതുപോലെ ഇവൻ എവിടുത്തെ, ഇവൻ്റെ ജനനം, ഇവനെന്തെല്ലാം രോഗമുണ്ടായിരുന്നു, ഇവനെപ്പറ്റി ഇവൻ്റെ ബാങ്കിൽ എന്തുമാത്രം പണമുണ്ട്, എല്ലാം പൂർണ്ണമായിട്ടുള്ള വിശദ വിവരങ്ങൾ ലഭിക്കത്തക്ക നിലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒന്നാണ് ഈ മൈക്രോ ചിപ്സ് അല്ലെങ്കിൽ മോണ്ടക്സ്. അത് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ സ്ഥാപിക്കുവാൻ വേണ്ടി എവിടെ സ്ഥാപിക്കണം എന്ന് ഉള്ളതായ റിസർച്ചുകൾ നടത്തുവാൻ വേണ്ടി, നിങ്ങൾ ശ്രദ്ധിക്കുക, 1.5 മില്യൺ ഡോളർ ചെലവാക്കി കഴിഞ്ഞതിന് ശേഷം അവർ കണ്ടുപിടിച്ചതായ സ്ഥാനമാണ് ഒന്നിൽ നെറ്റിയിൽ അല്ലെങ്കിൽ വലത് കൈയുടെ പിൻഭാഗത്ത് അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പല ധനികരിലും ഈ മൈക്രോ ചിപ്സ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന വാർത്തകൾ ഒരു കാർഡിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പല വിധത്തിൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. നിത്യ ഉപയോഗത്തിനായി കറൻസി കൊണ്ടു നടക്കുക ആപൽക്കരമായ ഒരു കാര്യമാണെന്ന്, ഇതിനെല്ലാം പരിഹാരമായി ഒരു മാർഗം, ഈ ഇൻഫർമേഷനൊക്കെ അടങ്ങിയിരിക്കുന്ന മൈക്രോ ചിപ്സ് മനുഷ്യ അവയവങ്ങളിൽ സ്ഥാപിക്കുക എന്നാണ് ഉത്തമം. അത് നെറ്റിയിലോ കൈമേലോ ആകാം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു, ആകയാൽ വഴിയും തടയുന്നവൻ മാറിപ്പോകണം. ദൈവമക്കളെ, ദൈവമക്കളെ, അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടുവാൻ സമയമായിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന, ദൈവദാസന്മാർ അറിയിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ ചില ആഴ്ചകളായി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയം, അത് ഏറ്റവും എത്രയും വേഗം അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്ന ഈ കാര്യം, അന്തിക്രിസ്തു ഭൂലോകത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ സമയമായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണല്ലോ. ആരെങ്കിലും ഈ മൈക്രോ ചിപ്സ് ശരീരത്തിൽ സ്ഥാപിച്ച ശേഷം, നെറ്റിയിലോ വലത് കൈയിലോ ഇത് സ്ഥാപിച്ചതിന് ശേഷം അതൊന്ന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിക്കളവാൻ ശ്രമിച്ചാൽ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററി പൊട്ടിപ്പോ, ബാറ്ററി പൊട്ടിയിട്ട് അതിലടങ്ങിയിരിക്കുന്ന ലിഥിയം ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ശരീരം മുഴുവൻ വിഷാംശമായി തീർന്ന് അപകടമുണ്ടാകും. എന്ന് പറഞ്ഞാൽ അത് ഒരിക്കൽ ശരീരത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ തക്കൊന്നും സാധ്യമല്ല. അഥവാ മാറ്റം ചെയ്താൽ ചിപ്സ് കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ ഉടനെ അറിയിക്കും. ഞാന് ഈ മോണ്ടക്സ്, ഇതിന്റെ പേര് മോണ്ടക്സ് എന്നാണ്. മോണ്ടക്സ് എന്നുള്ളതിന് മോൺ എന്നത് പണത്തെയും ഡക്സ് എന്നത് വലതുകരത്തെയും അർത്ഥമാക്കുന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുക? ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ആകയാൽ വഴിയിൽ നിന്ന് തടയുന്നവൻ മാറിപ്പോകണം. വഴിയിൽ തടയുന്നവൻ ആരാണ്? അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വഴിയിൽ നിന്ന് തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഭയെയും കൊണ്ട് എത്രയും വേഗം ഈ ലോകത്ത് നിന്ന് പോയതിനു ശേഷം മാത്രമേ അന്തിക്രിസ്തു വെളിപ്പെടുത്തുള്ളൂ എന്ന് വ്യക്തമായി ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ ഓർപ്പിച്ചതാണ്. സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടുന്നതോടുകൂടി ഭൂമിയിൽ മഹോപദ്രവം ആരംഭിക്കുന്നതായി ഞാൻ നേരത്തെ ഓർപ്പിച്ചു. ഈ രംഗത്തിന്റെ ആരംഭിൽ തന്നെ ഇവിടെ രാജാവ് എഴുന്നേൽക്കും. അവനാണ് അന്തിക്രിസ്തു എന്ന പേരിൽ വേദവസ്തുവത്തിൽ അറിയപ്പെടുന്നത്. അവന്റെ പ്രത്യക്ഷതയെ പറ്റി വേദവസ്തുവം എന്ത് പറയുന്നു? ഞാൻ എന്ത് പറഞ്ഞ വാക്യം? 2 തെസലോനിക്കർ 2:3-8 വാക്യങ്ങൾ. ആരും ഏത് വിധനയും നിങ്ങൾ ചതിക്കരുത്. ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമോ എന്നുള്ള പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുള്ള ഒരു രാജാവ് എഴുന്നേൽക്കുമെന്ന് ഡാനിയേൽ പ്രവചനം 8:23-25 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അവന്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിസ്മയജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വൻപു ഭാവിച്ച് നിശ്ചിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും ചെയ്യും. ദാനിയേൽ പ്രവചനം 8:23-25 വാക്യങ്ങൾ വായിക്കുക. വെളിപ്പാട് ദിവസം 13-ാം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാണല്ലോ. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മഹാമൃഗം സന്തതി കയറുന്നത് ഞാൻ കണ്ടു. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരം കൊടുത്തു. സർവഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ച് മൃഗത്തോട് തുല്യനാർ, അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെയും നമസ്കരിച്ചു. വൻപും ദൂഷണവും സംസാരിക്കുന്ന വായനം ലഭിച്ചു. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ വായ തുറന്നു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിനധികാരം ലഭിച്ചു. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അതിനധികാരം ലഭിച്ചു. ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. സമാധാന സമ്പൂർണവും ഐശ്വര്യ സമൃദ്ധമായ ഒരു ഭരണകൂടത്തിനും അതിനനുയോജ്യമായ ഒരു നേതാവിന് വേണ്ടി അത്യാകാംക്ഷയോടെ കാത്തിരിക്കുന്ന മാനവജാതി എല്ലാവിധ വാറ്റത്വങ്ങളോടും കൂടി പ്രത്യക്ഷപ്പെടുന്ന ഈ നേതാവിനെ സർവസമ്മതമായി അംഗീകരിക്കും. അതിന് പ്രേരകമായിട്ടുള്ള സംഭവങ്ങളായിരിക്കും അന്ന് നടക്കുക. മഹാസർപ്പമായ സാത്താൻ തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അവന് കൊടുക്കിയാൽ അവൻ ജനതാ മധ്യേ വിവിധ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇത് കാണുന്ന ജനം വിസ്മയഭരിതരായി മഹാസർപ്പത്തെയും നമസ്കരിക്കും. മാത്രമല്ല, ഭൂമിയിൽ നിന്ന് കയറി വരുന്ന മറ്റൊരു മൃഗം, അവനാണ് കള്ളപ്രവാചകൻ. 1-ാമത്തെ മൃഗമായ അന്തിക്രിസ്തുവിന് വേണ്ടി ജനതാ മധ്യത്തിൽ പ്രചരണം നടത്തുകയും അവനെ നമസ്കരിപ്പാനായി ജനത്തെ നാനാ പ്രാകരണ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ യാതൊരു എതിർപ്പോ ആരുടെയെങ്കിലും വിസമ്മതമോ ഇല്ലാതെ തന്നെ അന്തിക്രിസ്തു ലോകത്തിന്റെ അനിശ്ചയത്തിന്റെ നേതാവായി ഉയരും. സത്യമാകുന്ന ക്രിസ്തുവിന്റെ വചനങ്ങളെ വിശ്വസിക്കുവാൻ ഇന്ന് വിസമ്മതിക്കുന്ന ജനം അന്ന് അന്തിക്രിസ്തുവിന്റെ വാക്കുകളെ വിശ്വസിക്കും. വഴിയാകുന്ന യേശുവിനെ പിൻപറ്റുവാൻ എന്ന് കൂട്ടാക്കാത്ത ലോകം അന്ന് അധർമ്മമൂർത്തി അനുഗമിക്കും. ജീവനാകുന്ന ദൈവപുത്രനെ കൈക്കൊള്ളുവാൻ എന്ന് മരിക്കുന്ന ജനം അന്ന് നാശപുത്രനെ സർവാത്മന അംഗീകരിക്കും. ഇന്ന് ക്രിസ്തുവിനെ ആരാധിക്കുവാൻ വിസമ്മതിക്കുന്ന മാനവകുലം അന്ന് അന്തിക്രിസ്തുവിനെ നമസ്കരിക്കും. യേശു ക്രിസ്തു ഒരു വ്യക്തിയായിരുന്ന പ്രകാരം അന്തിക്രിസ്തു ഒരു വ്യക്തിയായിരിക്കും. യേശു ദൈവവും മനുഷ്യനുമായിരുന്നുവെങ്കിൽ അന്തിക്രിസ്തു സാത്താനും മനുഷ്യനുമാണ്. യേശു സ്ത്രീയുടെ സന്തതിയായിരുന്നു, അന്തിക്രിസ്തു സർപ്പത്തിന്റെ സന്തതിയായിരിക്കും. സാത്താനിൽ നിന്നും എല്ലാവിധ അധികാരവും ശക്തിയും മഹത്വവും ലഭിക്കാൻ അവൻ നിശ്ചയമായും ഒരു അസാധാരണ വ്യക്തിയായിരിക്കും. ജനതാ മധ്യത്തിൽ അവൻ ഒരു അമാനുഷ്യൻ തന്നെ ആയിരിക്കും. ഏതായാലും സഭ ഇവിടുന്ന് മാറ്റപ്പെടുന്നതോടെ അന്തിക്രിസ്തു സാത്താനിൽ നിന്നും പ്രാപിച്ച അധികാരത്തോടും ശക്തിയോടും മഹത്വത്തോടും കൂടെ ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ലോകം സർവസമ്മതമായി തങ്ങളുടെ അനിശ്ചയത്തിന് നേതാവായി അവനെ അംഗീകരിക്കുകയും ചെയ്യും എന്ന് വ്യക്തമാണ്. ക്രിസ്തു എന്തിനു വേണ്ടി അവതരിച്ചുവോ അതിന് നേരെ വിരുദ്ധമായ നിലയിലായിരിക്കും അന്തിക്രിസ്തു അവതരിക്കുന്നത്. ക്രിസ്തു എന്തിനു വേണ്ടി നിലകൊണ്ടുവോ, എന്തുപദേശിച്ചുവോ, എന്ത് ചെയ്തുവോ അവയ്ക്ക് നേരെ വിരുദ്ധമായതിനു വേണ്ടി അന്തിക്രിസ്തു നിലകൊള്ളുകയും ഉപദേശിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ മധ്യാഹാസത്തിലെ വരവിന് ശേഷം ഇവിടെ നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഉന്നതനായ ഒരു മേധനാദാവ് എന്ന നിലയിലായിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാ സഭകളെയും സംയോജിപ്പിച്ച് ഒരു സംഘടനയായി അവൻ അതിനെ ഉയർത്തും. വളരെ വളരെയധികം പ്രാധാന്യം ഞാൻ കഴിഞ്ഞ ചില ക്ലാസ്സുകളായി ഈ വെളിപ്പാട് ദിവസം 13 അധ്യായത്തിന് കൊടുത്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. വളരെ ഈ നാളുകളിൽ കണ്ടുപിടിച്ചതായ മോണ്ടക്സ് എന്ന് പറയുന്ന ഈ മൈക്രോചിപ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അതേ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ എന്താണ്? യേശുക്രിസ്തുവിന്റെ വരവുകൾ എടുത്തുകൊള്ളപ്പെട്ടില്ല എങ്കിൽ മുഖ്യമായും ഈ മുദ്ര നമ്മുടെ ശരീരത്തിൽ ഏറ്റവക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, അരിപണിയോളം മാത്രം വലിപ്പമുള്ള ഈ മോണ്ടക്സ് എന്ന് പറയുന്ന ഈ മൈക്രോചിപ്സ് മനുഷ്യന്റെ ശരീരത്തിൽ എവിടെ വെക്കണം എന്നുള്ള സ്ഥാനവും കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഏറ്റവക്കത്തുള്ളൂ. അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിച്ചുകൊണ്ടിരിക്കുക, അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ സമയമായിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെട്ടില്ലെങ്കിൽ, അത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും നിർബന്ധമായി ഈ മൈക്രോചിപ്സ് നിങ്ങളുടെ ശരീരത്തിൽ ഘടിപ്പിച്ച് ഒക്കത്തുള്ളൂ. ആകയാൽ അന്തിക്രിസ്തുവിന്റെ ഭരണത്തിൻകീഴ് കൂടി പോകാതിരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടുവാൻ തക്കൊണ്ണം നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നൽകിയിരിക്കുന്ന വിവിധ ലക്ഷണങ്ങൾ അപഗ്രഥിക്കുമ്പോൾ നാം ഇന്ന് ജീവിക്കുന്നത് അന്ത്യകാലത്താണെന്ന് കാണാവുന്നതാണ്. ദൈവജനം നീതിയോടെ ലോകത്തെ ഭരിക്കാൻ വരുന്ന ക്രിസ്തുരാജന്റെ ആഗമനത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തെ ആകമാനം അടക്കി വാഴുന്ന ദുഷ്ടഭരണാധികാരിയായ അന്തിക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ലോക ജനതയും പ്രത്യക്ഷതയോടെ കാത്തിരിക്കുകയാണ്. മാരിയാവേശിന്റെ വാഴ്ച മുതൽ അന്തിക്രിസ്തുവിന്റെ ആഗമനം വരെയുള്ള ഭാവി കാലഘട്ടത്തെ പറ്റി വളരെ സംക്ഷിപ്തമായി പ്രതിപാദിച്ചതിന് ശേഷം ദൈവം ദാനിയേലിന് പറഞ്ഞ വാചകം കേട്ടോ. ദാനിയേൽ 12:4, നീയോ ദാനിയേലെ അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കും. അനേകർ, അതിന്റെ അർത്ഥം അനേകർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അന്ത്യകാലത്തിന്റെ രാഷ്ട്രീയവും ആത്മീയവുമായ സവിശേഷതകൾ യേശു ക്രിസ്താവ് മത്തായി സുവിശേഷം 24:4 മുതൽ 14 വാക്യത്തിൽ വരെ നൽകിയിട്ടുണ്ട്. യുദ്ധങ്ങൾ, ജാതീയ സംഘടനകൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പകർച്ചവ്യാധികൾ, പീഡനങ്ങൾ, കള്ളപ്രവാചകന്മാർ എന്നിവ അന്ത്യകാല ലക്ഷണങ്ങളാണ്. ഞാൻ ഈ പഠനം വീണ്ടും തുടരുന്നതിന് മുമ്പായി അത് ഈയിടെ നടന്ന ഒരു പ്രധാന വാർത്ത കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകളാണ്. വേറൊന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് കൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞിടയിൽ ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണ് നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മാനസേ ഗോത്രം എന്ന് പറയുന്ന ഗോത്രക്കാർ ഇന്ത്യയിൽ മണിപ്പൂരിൽ രണ്ട് ഗ്രാമങ്ങളിലായി താമസിക്കുന്ന വാർത്ത ഞങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഇസ്രായേൽ ഗോത്രങ്ങളിലൊന്നായ മനസേ ഗോത്രത്തിലെ പിൻഗാമികളാണ് തങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വർഷങ്ങളായി ഇസ്രായേലുമായി ബന്ധം പുലർത്തി വന്ന മണിപ്പൂരിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക് ഇസ്രായേലിലേക്ക് പോകുവാനുള്ള അവസരം ഒരുക്കപ്പെടുന്നതായി കഴിഞ്ഞിടെ ഒരു റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. മണിപ്പൂരിലും മിസോറാമിന്റെ പ്രാന്തപ്രദേശങ്ങളിലുമായി വർഷങ്ങളായി കുക്കി ഗോത്രത്തിന്റെ ഭാഗമായി കഴിയുന്ന ഇവരിൽ പലരും ഇപ്പോഴും യഹൂദ മതവിശ്വാസാചാരങ്ങളാണ് അനുഷ്ഠിച്ചു വരുന്നത്. എന്നാൽ ഇവരിൽ നല്ല ഒരു ഭാഗം ക്രിസ്ത്യാനികളായി പരിവർത്തനം ചെയ്തതിനാൽ ഇസ്രായേലിലെ യഹൂദ മഹാപുരോഹിതനും ഔദ്യോഗിക യഹൂദ മത നിരീക്ഷണ സംഘവും ഇവരുടെ അവകാശവാദം കൂട്ടാക്കാതെയും ഇരിക്കുകയായിരുന്നു. എന്നാൽ ഏറെ നാളത്തെ ഇവരുടെ നിരന്തര കത്തിടപാടുകൾ മൂലം മഹാപുരോഹിതന്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞയിടെ ഒരു കൂട്ടം യഹൂദ റബിമാർ ഇസ്രായേലിൽ നിന്നും ഇവരുടെ വംശാവലി സ്ഥിരീകരിക്കാനായി ഇന്ത്യയിൽ മണിപ്പൂരിലെത്തി എന്നുള്ള വാർത്ത നിങ്ങൾ അറിയാതിരിക്കരുത്. വളരെ രഹസ്യമായാണ് റബിമാർ ഇന്ത്യ സന്ദർശിച്ചത്. തുടർന്ന് റബിമാർ ഇഫ്രാമിലെ സിനഗോഗ് സന്ദർശിച്ച് ഇവരുടെ ചരിത്രം വിശകലനം ചെയ്ത് റിപ്പോർട്ടുമായി മടങ്ങിപ്പോയി. ഈ റിപ്പോർട്ടിൽ തങ്ങൾക്ക് അനുകൂലമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ മാതൃരാജ്യത്തേക്ക് മടങ്ങിപ്പോകുവാൻ പ്രതീക്ഷയിലാണ് മണിപ്പൂരിലും മിസോറാമിലുമായി ഇപ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ തുടരുന്ന ഏകദേശം 30,000 പേർ. ഈ റിപ്പോർട്ട് പഠിച്ച ശേഷം ഇസ്രായേലിലെ മഹാപുരോഹിതൻ ഉത്തരവിട്ടെങ്കിൽ മാത്രമേ ഇവർക്ക് മടങ്ങിപ്പോകുവാനാകുകയുള്ളൂ, അത് ഉടൻ ഉണ്ടാകും എന്ന വിശ്വാസത്തിൽ മഹാപുരോഹിതന്റെ അനുവാദ കത്തും കാത്തിരിക്കുകയാണ് മണിപ്പൂരിലുള്ള മനസേ ഗോത്ര യഹൂദന്മാർ. ഇന്ത്യയിലെ ഈ രണ്ട് സംസ്ഥാനങ്ങളിലായി ഏകദേശം 300,000 യഹൂദ പാരമ്പര്യക്കാർ ഉണ്ടായിരുന്നതായി ആണ് ചരിത്രം പറയുന്നത്. എന്നാൽ ഇവരിൽ 30% കാലക്രമേണ യഹൂദ പാരമ്പര്യം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനികളായി ഇന്ത്യൻ സംസ്കാരത്തോട് ചേരുകയായിരുന്നു. മറ്റ് സംസ്കാരങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തതയുള്ള യഹൂദ സംസ്കാരത്തോടെ നീതി പുലർത്തി പോകാൻ കഴിയാത്തതും ഇസ്രായേലിന്റെ കർശന കുടിയേറ്റ നിയമ നടപടികളുമാണ് ഇതിനെ കാരണമെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ഇക്കൂട്ടരിൽ ഒരു ന്യൂനപക്ഷം യഹൂദ മതവിശ്വാസങ്ങൾ അനുസരിച്ച് തന്നെ ജീവിച്ചു പോകുന്നു. തന്മൂലം ഇവിടങ്ങളിലുള്ള യഹൂദ ദേവാലയങ്ങൾ സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്നു. ഇക്കൂട്ടരാണ് ഇസ്രായേലിലേക്ക് മടങ്ങാൻ തിടുക്കം കൂട്ടുന്നത്. ബോംബെയിലും കൽക്കട്ടയിലും കേരളത്തിലുമൊക്കെയായി അധിവസിച്ചിരുന്ന നല്ലൊരു ശതമാനം യഹൂദരും ഇസ്രായേലിലേക്ക് പോയി കഴിഞ്ഞു. മട്ടാഞ്ചേരിയിൽ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന കുടുംബങ്ങൾ കൂടിയേ അവശേഷിക്കുന്നുള്ളൂ. മട്ടാഞ്ചേരി സിനാഗോഗ് ഗവൺമെന്റ് ഇപ്പോൾ ചരിത്ര സ്മാരകമായി ഏറ്റെടുത്തു കഴിഞ്ഞു. ലോകമെങ്ങുമുള്ള യഹൂദരെ ഇസ്രായേലിൽ വിളിച്ചു ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം സങ്കീർണമായി തുടരുന്നതും. മണിപ്പൂരിൽ താമസിക്കുന്ന യഹൂദരെ കുറിച്ചുള്ള ഇസ്രായേലിന്റെ തെറ്റിദ്ധാരണകളാണ് അവരുടെ യാത്ര വഹിക്കുന്ന അത് വൈകിപ്പോകുന്നെന്ന് ഇവിടെയുള്ള യഹൂദ മതപ്രമാണികൾ പറയുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തുപോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ല. ലോകത്തിൽ ചെതറിപ്പാർക്കുന്ന മിക്ക യഹൂദന്മാരും പലസ്തീൻ നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, അല്ല ആ പലസ്തീൻ നാട്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മണിപ്പൂരിൽ 30,000 പേരോളം ഉള്ള യഹൂദന്മാർ അവർ പോയി ഇസ്രായേലിൽ പോയി അവിടുത്തെ റബിമാരെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെയുള്ള റബിമാർ അതേ മണിപ്പൂരിലും മിസോറാമിലും വന്ന് അവരുടെ വംശാവലി പരിശോധിച്ച് ഇവരെ കൊണ്ടുപോകാനുള്ള തിടുക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ എന്ത് വിളിച്ചറിയിക്കുന്നു? നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന് വിളിച്ചറിയിക്കുന്നു. അടുത്തത് കഴിഞ്ഞിടെ ഉണ്ടായതായ സുനാമി ഭൂഗോളത്തിന്റെ മുഖച്ഛായ മാറ്റി എന്നുള്ള വിവരം നിങ്ങൾ അറിയാതിരിക്കരുത്. ഏഷ്യയിൽ ലക്ഷങ്ങളുടെ മർമ്മം വിതച്ച സുനാമി ഭൂമിയുടെ മുഖം തന്നെ മാറ്റി. ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിനെ പിടിച്ചുളയ്ക്കുവാൻ പോന്നതായിരുന്നു സുനാമി തിരകൾ. ഇതേ തുടർന്ന് ഭൂമിയുടെ ദൃശ്യമായ മുഖം സ്ഥിരമായി മാറുകയും ചെയ്തു. മാപിനിയിൽ 9 രേഖപ്പെടുത്തിയ ഭൂചലനം സുമാത്ര ദ്വീപിൽ നിന്ന് 250 കിലോമീറ്റർ അകലെ തെക്ക് കിഴക്കുള്ള പ്രദേശത്തെ പിടിച്ചുകൊടുക്കുകയായിരുന്നു. ഈ കമ്പനത്തിൽ ചെറുദ്വീപുകൾക്ക് 20 മീറ്റർ ദൂരേക്ക് വരെ സ്ഥാനചലനം ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ വലിയ മാറ്റമാണ് ഭൗമശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത്. സുനാമി ദുരന്തത്തെക്കുറിച്ച് അമേരിക്കയിൽ ലോസ് ആഞ്ചലസിലെ ഭൗമ ശാസ്ത്രജ്ഞരുടെ ഗവേഷണ ഫലം പത്രധാര വന്നതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഗവേഷണ നിരീക്ഷണങ്ങളിൽ കൂടെ മാത്രം കാര്യങ്ങൾ കണ്ടെത്തി അംഗീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്ന ശാസ്ത്രമതം ഏവർക്കും സ്വീകാര്യമാണ്. സുനാമി മുഖാന്തരം ഇന്തോനേഷ്യ തുടങ്ങിയുള്ള തെക്കേതക്കൻ ഭൂപ്രദേശങ്ങൾക്ക് മാത്രമാണ് ഈ മാറ്റം ഉണ്ടായത്. എന്നാൽ ഭൂഗോളത്തിന് മുഴുവൻ തന്നെ മാറ്റം അഥവാ നവീകരണം വരുത്തുമെന്ന് വിശുദ്ധ ബൈബിൾ പ്രവചനം അടിവരയിട്ട് അംഗീകരിക്കുന്ന പ്രസ്താവനയാണ് ശാസ്ത്രജ്ഞന്മാർ നൽകിയിരിക്കുന്നത്. കലിപ്പാട് പുസ്തകം 21:5 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇതാ ഞാൻ സകലത്തെയും പുതുതാക്കുന്നു, എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്ന് ദൈവം വിളിച്ചറിയിക്കുന്നു. എന്തുകൊണ്ടാണ് ഭൂഗോളത്തെ പുതുതാക്കേണ്ടി വരുന്നത്? ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. അവർ ന്യായ പ്രമാണങ്ങൾ ലംഘിക്കുകയും കൽപ്പനകൾ മാറ്റുകയും നിത്യ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. ഭൂമി നിശേഷം തകരുന്നു, അതിന്റെ അകൃത്യം അതിന്മേൽ ഭാരമായിരിക്കുന്നു. പൂർണ്ണമായ വിശദീകരണത്തിന് യെശയ്യാ പ്രവചനം 24 വായിക്കുക. എങ്ങനെയാണ് ഭൂഗോളം തകർക്കപ്പെടുന്നത് എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയും. വലിയൊരു അഗ്നി പ്രളയത്താലാണെന്ന് വിശുദ്ധ പത്രോസ് പറയുന്നു. 2 പത്രോസ് 3:7-10 ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു. ന്യായവിധിയും ഭക്തിയേറ്റ മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തിനായി സൂക്ഷിക്കപ്പെടുന്നു തന്നെ. കർത്താവിന്റെ ദിവസമോ കളനെപ്പോലെ വരും. അന്നാകാശം വലിയൊരു ശബ്ദത്തോടെ കടന്നുപോകും. മൂലപദാർത്ഥങ്ങൾ തീവ്രമായ ചൂടിനാൽ ഉരുകയും ഭൂമിയും അതിലെ പണികളും എരിഞ്ഞു പോവുകയും ചെയ്യും. എങ്ങനെയാണ് ഈ അഗ്നിപ്രളയം ഉണ്ടാകുന്നത്? ഇന്ന് നീതിക്കും സത്യത്തിനും സത്യ ആരാധനയ്ക്കുമെതിരായി പൈശാചിക ശക്തിയാൽ പ്രേരിതരായി ദൈവത്തിനെതിരെ പാപങ്ങൾ ചെയ്യുകയും ദൈവജനത്തെ പീഡിപ്പിക്കുകയും ചെയ്യുന്നു. അതേ പൈശാചിക നേതൃത്വത്തിൽ ശ്രീ യേശു ക്രിസ്തുവിനും തന്റെ വിശുദ്ധ ജനതയ്ക്കുമെതിരെ അന്തിമ യുദ്ധത്തിന് മാരകായുധങ്ങളുമായി മുതിരും. ഈ സമയം ശത്രുക്കൾക്കെതിരെ ദൈവം സ്വർഗത്തിൽ നിന്നും അയക്കുന്ന അഗ്നിയാൽ എതിരാളികൾ മാത്രമല്ല ഭൂഗോളവും വെന്തരിയും. വെളിപ്പാട് പുസ്തകം 20:9 അതോടൊപ്പം തന്നെ ശത്രുക്കൾ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന അണുവായുധങ്ങളും മൂലപദാർത്ഥങ്ങൾ കത്തിരിയുവാൻ കാരണമാകും. ദൈവമക്കളെ, ഈ പ്രാവശ്യം ഞാൻ ഈ ക്ലാസ് എടുത്തത് തീരെ സൗഖ്യമില്ലാത്തവനായിട്ടാണ് എടുത്തത്. എങ്കിലും ഈ ക്ലാസ് എടുക്കണമെന്ന് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു. ഈ മേൽപ്പറഞ്ഞതായ ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അന്ത്യക്രിസ്തുവിന്റെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. ഒരുപാട് പുസ്തകം 13 ഈ ക്ലാസ് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ. അത് ഒരു മനുഷ്യന്റെ സംഖ്യ എത്രയേ? ആ സംഖ്യ 666. 666 എന്ന സംഖ്യ ലോകവ്യാപകമാകുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. 666 എന്നുള്ള സംഖ്യ ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളും അംഗീകരിക്കാത്ത നിലയിൽ പൈശാചിക ശക്തി ഈ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ ദൈവജനം മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയം, ഇനി കാലം അധികമില്ല. യേശു ക്രിസ്തു വരുവാൻ തക്കൊണ്ണം ഇനി കാലം അധികമില്ല. ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാളവൻ വരും, താമസിക്കുകയുമില്ല. ആകയാൽ അവന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ചിലത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു. ആകയാൽ ഉണരുക, കർത്താവായ യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കുക, അവനെതിരേൽപ്പാൻ തക്കൊണ്ണം ഒരുങ്ങുക, നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.